والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان رايا سهودرين على توحيد പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കിതാബ് തൗഹീദിലൂടെ പഠിച്ചു വരുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിനോട് അനിവാര്യമായും അവൻ വെച്ചു പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അവൻ തൗഹീദിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അയ്യുഹിബ്ബ തൗഹീദ്, അവൻ തൗഹീദിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. അതുപോലെ തന്നെ അയ്യുഹിബ്ബ അഹ്ല തൗഹീദ്, തൗഹീദിന്റെ ആളുകളെ അവൻ സ്നേഹിക്കേണ്ടതുണ്ട്. ഒരാളിൽ തൗഹീദ് ഉള്ളവനാണ്, അവൻ ശുർക്ക് ചെയ്തവനല്ല എന്നത് തന്നെ അയാളെ സ്നേഹിക്കാൻ മതിയായ കാരണമാണ്. തൗഹീദ് ഉണ്ടാകുക എന്നുള്ളതിനാൽ നമുക്കൊരാളോട് സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. തൗഹീദുള്ള ഒരു വ്യക്തിയോടും ഒരിക്കലും തന്നെ ഒരു കാഫിറിനോട് കാണുന്നത് പോലെ, ഒരു മുശ്രിക്കിനോട് കാണുന്നത് പോലെയുള്ള ഉറപ്പ് നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അവനിലുണ്ടാകുന്ന ഏതെങ്കിലും തിന്മകളോ പ്രയാസങ്ങളോ കാരണത്താൽ ഉണ്ടാകുന്ന ആ ചെറിയൊരു വെറുപ്പ് അതിന്റെ തോതിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം എന്നല്ലാതെ തൗഹീദുള്ള ആളുകളോട് നമുക്ക് സ്നേഹം വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തൗഹീദിനോട് നമുക്കുണ്ടായിരിക്കേണ്ട അനിവാര്യമായ കാര്യമാണ് തൗഹീദിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൗഹീദ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. തൗഹീദിനെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. തൗഹീദിന്റെ നേർവിരുദ്ധമായ വിപരീതമായ ശുർക്കിൽ നിന്നും നമ്മൾ അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നുള്ളത് ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി ഉറച്ചൊരു വ്യക്തി ചെയ്യേണ്ടതായ തൗഹീദിനോടുള്ള അവൻ അനിവാര്യമായും വെച്ചു പുലർത്തേണ്ട അടുത്ത കാര്യമാണ്. അദ്ദാവത്തു ഇല തൗഹീദ്, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഈ അധ്യായത്തിന് നൽകിയിട്ടുള്ള പേര് ബാബു ദുആഇ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സാക്ഷ്യം വഹിക്കൽ, അതിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്ത് നടത്തുന്ന അധ്യായം എന്നാണ് അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ളത്. മുൻകഴിഞ്ഞ അധ്യായങ്ങളിൽ തൗഹീദ് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ തൗഹീദ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. ആ തൗഹീദ് വ്യക്തമായി വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതിന്റെ നേർവിരുദ്ധമായ ശുർക്കിലേക്ക് നമ്മൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഇൽമും ആ വിഷയത്തിലുള്ള അമലുകളും നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ആ തൗഹീദ് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. അത് നമ്മുടെ തൗഹീദ് അത് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയുള്ളതാണ്. ഒരാൾക്ക് തൗഹീദിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായി, ഒരാൾക്ക് തൗഹീദിന്റെ പ്രാധാന്യവും അത് ജീവിതത്തിൽ ഉണ്ടായാലുണ്ടാകുന്ന അതിന്റെ മേന്മകളും ഫദലുകളും മനസ്സിലാക്കി, അത് ഒരാൾ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോയാലുണ്ടാകുന്ന വലിയ അപകടങ്ങളും അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുക ആ തൗഹീദ് ആളുകളിലേക്ക് എത്തിക്കണം. അവൻ ആരെയെല്ലാമോ ഇഷ്ടപ്പെടുന്നത് അവരിലേക്ക് ഈ തൗഹീദ് എത്തണമെന്നുള്ള ആഗ്രഹം അവനുണ്ടാകാം. അതുകൊണ്ട് തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഈ ദഅവത്ത് ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന ആഗ്രഹം അവനുണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ആളുകൾ അള്ളാഹുവിനെ ആളുകൾ ധിക്കരിക്കുന്ന കാര്യത്തിൽ നിന്നും നമ്മൾ ആളുകളെ എതിർക്കേണ്ടതുണ്ട് എന്നൊരാത്മരോഷം. ഒരാൾക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ്, അവൻ അങ്ങനെ ഇഷ്ടമുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ ഹക്കുകൾ ലംഘിക്കപ്പെടുന്നത് കാണുമ്പോൾ അവൻ സഹിക്കാൻ സാധിക്കുകയില്ല. ആളുകൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകലുമ്പോൾ, ആളുകൾ അള്ളാഹുവിന്റെ ദീന് അതിനെ നിസാരമാക്കി കാണുമ്പോൾ, ആളുകൾ അള്ളാഹുവിന്റെ ദീന് അതിനെ പരിഹസിക്കുമ്പോൾ, ഒരു തൗഹീദിനോട് ഗീറത്തുള്ള ആത്മരോഷമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അത് സഹിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിനെ ആളുകൾ എല്ലാം അനുസരിക്കുന്നത് കാണുമ്പോഴാണ് അവന്റെ കൺകുളിർമ ഉണ്ടാകുക. അവന്റെ കുടുംബമാകട്ടെ, അവന്റെ നാട്ടുകാരാകട്ടെ, അവന്റെ മറ്റ് ബന്ധുക്കളാകട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് കാണുമ്പോൾ ഒരു മുഅ്ഹിദിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് അവനും കൺകുളിർമ്മ ഉണ്ടാകരുത്. അങ്ങനെയാണ് അവൻ വേണ്ടത്. ഇതാണ് നമുക്ക് മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു വന്നത്. സുഹൈർ ഇബ്നു നഈം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വദത്തു അന്ന ലഹ്മി ഖുരിദ ബിൽ മഖാരീം വഅന്ന അന്നാസ അതാഉല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചുപോയി, അന്ന ലഹ്മി ഖുരിദ ബിൽ മഖാരീം, വല്ല കത്രികൾ കൊണ്ട് എന്റെ മാംസങ്ങൾ അത് ഛേദിക്കപ്പെട്ടാൽ, അങ്ങനെ ഛേദിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായി, ജനങ്ങളെല്ലാം അള്ളാഹുവിന് അനുസരിക്കുന്നൊരവസ്ഥയും ഉണ്ടായാൽ ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്നാണ്. അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമാണ്. എനിക്കെന്ത് ഉപദ്രവമുണ്ടായാലും എനിക്കെന്ത് പ്രയാസമുണ്ടായാലും അതൊന്നും കുഴപ്പമില്ല, ആളുകളെല്ലാം അള്ളാഹുവിന് അനുസരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രിയങ്കരമായിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഈ തൗഹീദിലേക്ക് ദാവത്ത് നടത്തുക എന്നുള്ളത് അത് അതിന്റെ ഒന്നാമത്തെ കാരണം തഹ്ഖീഖു തൗഹീദാണ്, തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന കാര്യമാണ്. രണ്ടാമതായിട്ടുള്ള സഹോദരങ്ങളെ, തൗഹീദ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം നിഅമത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് മുസ്ലിമായി എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ ഒരു കുടുംബക്കാരെല്ലാം പേര് എല്ലാവരും ഇസ്ലാമായതുകൊണ്ടോ, അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് തൗഹീദാണെന്നാണ്. കാരണം തൗഹീദ് ഇല്ലാതെ ഒരു ഇസ്ലാം ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത ഇസ്ലാമിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിനുള്ള ശുക്റാണ്, ആ നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകിയ അതിനുള്ള ശുക്റാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയൊരു നിഅമത്ത് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിന്റെ ശുക്റാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ്, ദിനിൽ മാത്രം ഒതുക്കാനുള്ളതല്ല, ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, അല്ല ഇത് മുഴുവൻ ഉമ്മത്തിനോടും അള്ളാഹു പറഞ്ഞതാണ്, വഅമ്മാ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ് وَأَمَّا بِنِعْمَةِ رَبِّكَ നിന്റെ നിഅമത്ത് റബ്ബിന്റെ നിഅമത്ത് ഫഹദ്ദിസ് നീ സംസാരിച്ചുകൊള്ളുക, അതിനെക്കുറിച്ച് നീ ആളുകൾക്ക് ഇടയിൽ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന് തഫ്സീർ കൊടുത്തത് ബിനിഅമത്തി റബ്ബിക്ക് നിന്റെ റബ്ബിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഐ ബിൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നുബുവത്ത് കൊണ്ട് ആദരിച്ചു, അല്ലാഹു നബിയാണ്. അത് ആളുകൾക്കിടയിൽ അതിന്റെ ആശയങ്ങൾ അതിന്റെ താല്പര്യങ്ങൾ ആളുകൾക്കിടയിൽ പറഞ്ഞുകൊള്ളുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ തൗഹീദ് നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല ഇൽമു നൽകി, നല്ല അറിവുകൾ നൽകി, നമുക്ക് നന്നായി അമലുകൾ ചെയ്യാൻ സാധിച്ചു എന്നതിന്റെ ഒരു നന്ദിയും കൂടിയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുക. ഇത് ആളുകൾക്ക് ഇതുപോലെ ഉണ്ടാകേണ്ടതുണ്ട്, ഈ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറേണ്ടതുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞല്ലോ. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൽ നഈം, അന്നേ ദിവസം നിങ്ങൾ ആസ്വദിക്കുന്ന നഈമുകളെ കുറിച്ച്, സുഖാനുഭൂതികളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. പണ്ഡിതന്മാർ പറയുന്നു, തൗഹീദിനേക്കാളും വലിയ നിഅമത്ത് മറ്റെന്താ, തൗഹീദിനേക്കാളും വലിയ നിഅമത്ത് വേറെ ഇല്ല. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടും, അത് നമുക്ക് കിട്ടി, നമ്മൾ ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ അത് വലിയ നഷ്ടമാണ് നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യത്തിൽ പെട്ടതാണ്. സൂറത്തുൽ അസ്റിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് നഷ്ടക്കാരുടെ ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വല അസ്ഫ് ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ല അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ, കാലം തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുദ്ദേശിക്കുന്ന അവന്റെ വലിയ വലിയ സൃഷ്ടിപ്പുകളെ തൊട്ട് സത്യം ചെയ്ത് പറയാറുണ്ട്. ധാരാളം ആയത്തുകൾ അവസാനത്തെ ജുസുകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, വൽ ഖമർ വല്ലൈൽ വന്നഹാർ വശംസ്, അങ്ങനെ ധാരാളം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഖ്ലൂഖാത്തുകളെ കുറിച്ച് സത്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ തൊട്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ആ സത്യം ചെയ്യപ്പെട്ട എന്തിനെ കൊണ്ടാണോ സത്യം ചെയ്തത് അത് അള്ളാഹുവിന്റെ വളരെ മഹത്തായ സൃഷ്ടിപ്പുകളിൽപ്പെട്ട ഒരു സൃഷ്ടിയായിരിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ വലിയ മഹത്വവും വലിയ ഗാംഭീര്യവും ഒക്കെ ഉള്ള സൃഷ്ടിപ്പുകളുണ്ടാകും. അതുപോലെ തന്നെ സാധാരണ ചെറുതായി അതിനേക്കാളും ചെറുതായ സൃഷ്ടിപ്പുകൾ ഉണ്ടാകും, അങ്ങനെയുള്ളതായിരിക്കും. രണ്ട്, അതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം അത് വളരെ അതീവ ഗൗരവമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഖുർആനിൽ അള്ളാഹു മുഴുവൻ ഗൗരവമുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ തമാശയായിട്ടുള്ളൊരു കാര്യവുമില്ല.
പക്ഷെ അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത് അത് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അതീവ ഗൗരവമാണ് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. ആ ശേഷം പറയുന്ന കാര്യത്തിന് അത്രയും ഗൗരവമുണ്ട്. കാലം തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്? കാരണം മനുഷ്യന്റെ അമലുകളെല്ലാം നടക്കുന്നത് ഈ കാലത്താണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ പണിയെടുത്ത് സ്വർഗത്തിന്റെ അമലുകൾ ചെയ്ത് അത് ഈ കാലത്തിലാണ്. നരകത്തിലേക്ക് പോകുന്ന വ്യക്തികൾ അവൻ നരകത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ കാലത്തിനാണ്. അപ്പൊ കാലത്തിന് വളരെ പ്രാധാന്യം. അതുകൊണ്ടാണ് അള്ളാഹു കാലത്തിനെ തൊട്ട് സത്യം ചെയ്തത്. കാലം തന്നെയാണ് സത്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യകുലം മുഴുവൻ അവൻ നഷ്ടത്തിലാകുന്നു. അതിൽ മനുഷ്യകുലം മുഴുവൻ എന്നാണ് പറഞ്ഞത്. അറബികളെന്നോ അനറബികളെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഒന്നും വ്യത്യാസമില്ല. മുഴുവൻ മനുഷ്യന്മാരും ലഫീ ഖുസ്ർ, നഷ്ടത്തിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നഷ്ടത്തിൽ നിന്നും കരകയറുന്ന ആളുകൾ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ നമുക്ക് പറഞ്ഞു, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. അതായി വഹദു, അല്ലാഹുവിനെ തൗഹീദിലായി വിശ്വസിച്ച ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിനെ തൗഹീദില്ലാത്ത രൂപത്തിലുള്ള വിശ്വാസം അത് യാതൊരു ഉപകാരവുമില്ല. മക്ക മുശ്രിക്കുകളായ ആളുകൾ അവർ അല്ലാഹുവിനെ വിശ്വസിച്ചിരുന്നു, പക്ഷെ അവർ മുശ്രിക്കുകളായത് തൗഹീദില്ലാത്തത് കൊണ്ടാണ്. തൗഹീദുൽ ഉലൂഹിയ അവർക്കുണ്ടായിരുന്നില്ല. ഇല്ലല്ലദീന ആമനു, ഈമാനുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം അവനുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഏകനായി, ഏകനായ ഇലാഹായി മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. വഅമിലു സ്വാലിഹാത്ത്, അങ്ങനെ വിശ്വസിച്ചാൽ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വാലിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. വതവാസൗ ബിൽ ഹഖ്, മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നഷ്ടക്കാരിൽ ഉൾപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളിൽ എണ്ണിയത് വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതാണ്. എന്താണ് ഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീനിനോട് യോജിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹഖാണ്, ദീനിനോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളും ബാത്തിലാണ്. ദീനിനോട് യോജിക്കുന്ന ഏറ്റവും വലിയ ഹഖ് ഏതാണ്? തൗഹീദാണ്. തൗഹീദാണ് ഏറ്റവും വലിയ ഹഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം തൗഹീദ് കൊണ്ട്, ഹഖ് കൊണ്ട് ആളുകളെ ക്ഷണിക്കുക, അതിലേക്ക് ക്ഷണിക്കുക. വതവാസൗ ബിസ് സബർ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നതാണ്. തൗഹീദിലേക്ക്, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്ഉ ഇലാ റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഒരു നാട്ടിൽ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാളില്ലാതെ പോയാൽ, ഒരു മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് കഴിയുന്ന ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാളില്ലാതെ പോയാൽ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിന്റെ കുറ്റമുണ്ട് എന്നാണ്. കാരണം ഇതൊരു ഫർളു കിഫായ ആയ ഒരു കാര്യമാണ്. ഫർളു കിഫായാണ് നാട്ടിൽ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ദീനിലേക്ക് ക്ഷണിക്കുന്ന, ഉമ്മത്തിനെ തിന്മകളിൽ നിന്നും തടഞ്ഞ നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തി ആ നാട്ടിൽ ഉണ്ടാകുക എന്നുള്ളത് ഫർളു കിഫായ ആയ ഒരു കാര്യമാണ്. അതിൽ എല്ലാവരും വീഴ്ച വരുത്തിയാൽ, ആരും അതിനു വേണ്ടി നിന്നിട്ടില്ല എങ്കിൽ മുസ്ലിം ഉമ്മത്ത് കേവലം ദുനിയാവ് സമ്പാദിക്കുന്നതിൽ വ്യാപൃതരാവുകയും അവരുടെ ദീനിനെ മറന്നു കളയുകയും ആ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന പരിപാടി എന്ത് കാരണം പറഞ്ഞിട്ടാകട്ടെ അവരെ ഉപേക്ഷിക്കുകയും ചെയ്താൽ അവർ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ തൗഹീദിലേക്ക് ആളുകൾ ക്ഷണിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ ആളുകൾ നിർബന്ധമായും ചെയ്യുന്ന നിർബന്ധബാധ്യതയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, വഅഅലമു മാ ഉബിദല്ലാഹു ബിഹി നസീഹത്തു ഖൽഖിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നസീഹത്തു ഖൽഖിഹി, അവന്റെ അടിമകളോടുള്ള നസീഹത്താണ്, അവന്റെ അടിമകളോട് ഗുണകാംക്ഷ കാണിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ദീനു അൻ നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാകുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ആളുകളിലേക്ക് എത്തുക ആരോടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, ലില്ലാഹി വൽ കിതാബിഹി, അള്ളാഹുവിനോടുള്ള നസീഹത്തുണ്ട്, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമുക്ക് ചെയ്യാനുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനോട് ഖുർആനിനോടുള്ള ബാധ്യതകളുണ്ട്, അള്ളാഹു അയച്ചിട്ടുള്ള പ്രവാചകന്മാരോടുള്ള ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികളോട് പണ്ഡിതന്മാരോടുള്ള ബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞതാണ് വഅമ്മത്തിഹി, മുസ്ലിം പൊതുജനങ്ങളോട് നമുക്ക് ബാധ്യതയുണ്ട്, അവരോട് നമുക്ക് ചില ഹക്കുകളുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള എൽവ് പഠിക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള പരിശ്രമം ഓരോ നാട്ടിലും നടക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ആ നാട്ടുകാർ മുഴുവനും അള്ളാഹുവിന്റെ ശിക്ഷക്ക് മാത്രമാകും. അത് ഒരുപക്ഷെ ദുനിയാവിൽ തന്നെ അവർ അനുഭവിക്കേണ്ടി വന്നേക്കും, ചിലപ്പോൾ അത് ആഖിറത്തിൽ നിർബന്ധമായും അവർക്ക് അത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇതൊരു ഫർള് കിഫായായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ തൗഹീദിന്റെ ദാവത്ത് ആരംഭിച്ചപ്പോഴാണ് എല്ലാ പ്രയാസങ്ങളും ആരംഭിച്ചത്. അവിടുന്ന് വേണമെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നേരത്തെയുള്ള ഖുറൈശി നേതാവായി അവിടുന്ന് നിൽക്കുകയാണെങ്കിൽ ഖുറൈശികളുടെ ഏറ്റവും വലിയ നേതാവാക്കി അവർ മാറ്റും. അതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വില ഇടിഞ്ഞു പോകും, അതല്ലെങ്കിൽ ആളുകൾ നമ്മെ നേരത്തെ പരിഗണിച്ചതുപോലെ പരിഗണിക്കുകയില്ല, അല്ലെങ്കിൽ ആളുകൾ ഇവൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, മുസ്ലിമീങ്ങൾ ഭിന്നിപ്പിക്കുന്നവനാണ്, ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് പേടിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് തൗഹീദ് ദാവത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. നമുക്ക് അതിന്റെ ഇമാമീങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായത് മുഴുവനും അവർ എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യുമ്പോഴല്ല, അവർ സ്വന്തമായി അള്ളാഹുവിനെ വിശ്വസിച്ച് ഇബാദത്ത് ചെയ്ത് ഒരു ഒഴിഞ്ഞുകൂടി ഒരു സ്ഥലത്ത് അവർ നിന്നപ്പോഴല്ല അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായത്. പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ മനസ്സിലാക്കിയ ഹക്ക് അതിനെതിരായി നാട്ടിൽ നടമാടുമ്പോൾ അതിന് കൃത്യമായി അവരുടെ എഴുത്തുകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും അവർ പ്രതിരോധിച്ചപ്പോഴാണ് അവർക്ക് എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദഅവത്ത് അത് നിർബന്ധമായി ഒരു നാട്ടിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ആ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള അവന്റെ ദീനിലേക്കുള്ള ക്ഷണമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് അതിന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അല്ല, എല്ലാ പ്രവാചകന്മാരും ഈ ദഅവത്തിലേക്കാണ്, തൗഹീദിലേക്കുള്ള ക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയോഗിച്ചിട്ടുള്ളതെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു നമ്മോട് അറിയിച്ചു നൽകുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, ഓ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അവർക്ക് നാം ഇപ്രകാരം വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഫഅബ്ദൂൻ ആകയാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക എന്ന് വഹി നൽകാതെ ഒരു പ്രവാചകനെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല എന്ന് എല്ലാ പ്രവാചകന്മാരും അവരുടെ നാട്ടിലെ ആളുകളെ ഈ തൗഹീദിലേക്ക് ക്ഷണിച്ചിരുന്നു. അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞു, സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇബ്ദുല്ലാഹ വജ്തനിബു ത്താഗൂത്, തീർച്ചയായും എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹു എവിടെയെല്ലാം ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് അല്ല ഈ ജനങ്ങൾ താമസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, വജ്തനിബു ത്താഗൂത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണ് ദഅവത്ത് തൗഹീദ്. തൗഹീദിലെ ക്ഷണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? അത് കൃത്യമായി ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുക. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ട്? അത് കൃത്യമായി ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നതാണ് ദഅവത്ത് തൗഹീദിന്റെ അടിസ്ഥാനം, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന്റെ അടിസ്ഥാനം. എല്ലാ പ്രവാചകന്മാരും ഈ പാരമ്പര്യം നിലനിർത്തിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായി പറഞ്ഞു. ഖുൽ, ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ആയത്ത് കൂടിയാണ്, ഖുൽ നബിയെ പറയുക, ഹാദിഹി സബീലി ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറത്തിൻ അന വ മൻ ഇത്തബഅനി ഉൾക്കാഴ്ചയോടുകൂടി, കൃത്യമായ ദൃഢവിശ്വബോധ്യത്തോടു കൂടിയുള്ള ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്നെ പിന്തുടരുന്നവരും ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ചുള്ള ദഅവത്ത് അതിലൊരിക്കലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. തൗഹീദിനെ കുറിച്ച് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത് നമുക്കൊരിക്കലും തന്നെ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. കാരണം ദഅവത്ത് മൊത്തത്തിൽ തന്നെ നമുക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ദഅവത്തിൽ ഏറ്റവും ആദ്യം ക്ഷണിക്കേണ്ട തൗഹീദിന്റെ കാര്യം അതൊരിക്കലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടം, ഈ കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും അപകട അവസ്ഥയിലാണ്. കാരണം അവസാന കാലഘട്ടത്തിലാകുന്ന സമയത്ത്, ഖിയാമത്തിനോട് അടുക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മത്ത് ഏറ്റവും മോശം അവസ്ഥയിലേക്കാണ് പോവുക. അവസാന കാലമാകുമ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് പോകുക. ആളുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിൽ, അഥവാ മുസ്ലിം എന്ന് പറയുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ തൗഹീദിൽ നിന്നും അകന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം പോലെയോ അതല്ലെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടം പോലെയോ അതിനോടടുത്ത കാലഘട്ടം പോലെയോ അല്ല. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ധാരാളം ആളുകൾ അവർ ബാഹ്യമായി ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമലുകൾ പലതും അവർ ചെയ്യുന്നുണ്ട്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വ്യക്തമായ തൗഹീദിനെതിരെ, ഏതൊരു വ്യക്തമായ ഷിർക്കിനെതിരെയാണോ താക്കീത് ചെയ്തിട്ടുള്ളത്, ആ ഷിർക്കിൽ തന്നെ അതിൽ തന്നെ വീണുപോയിട്ടുള്ള ധാരാളം ആളുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നോക്കൂ, സഹാബത്തിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. എന്താണ് ബൈഅത്ത് വാങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അദ്ദേഹം പറയുകയാണ്, കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്‌ലിസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മജ്‌ലിസിലായിരുന്നു നമ്മൾ. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ബൈഉനി അലാ അല്ലാ തുശ്രികു ബില്ലാഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് തൗഹീദിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ്, അതിനുവേണ്ടി പോരാടിയവരാണ്, അതിനുവേണ്ടി എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് അവർ നാട് തന്നെ ഉപേക്ഷിച്ച ആളുകളാണ്. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങുന്നത്, ഉറപ്പ് വാങ്ങുകയാണ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ബൈഅത്ത് നൽകണമെന്നുള്ളത്. അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഔസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അ ഔ സമാനിയ സബ, നമ്മൾ ഒമ്പതോ എട്ടോ ഏഴോ ആളുകൾ നമ്മളിങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല അലാ തുബായിഉന റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിൻ റസൂലിനെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? വകാന ഹുദസാ അഹദ ബിബൈഅ, അവർ പുതുതായി ബൈഅത്ത് ചെയ്ത ആളുകളാണ്, പുതിയ ആളുകളാണ്, ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളാണ്. അവർ പറഞ്ഞു, ഖദ് ബൈഅനാക യാ റസൂലല്ലാഹ്, നമ്മൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് റസൂലേ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അലാ തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ റസൂലിനെ ബൈഅത്ത് ചെയ്യുന്നില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു, ഇവരും ഇത് തന്നെ ആവർത്തിച്ചു. അവസാനം അവർ ചോദിച്ചു, ഖദ് ബൈഅനാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ റസൂലെ നമ്മൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഫഅല അയ്യി ഷൈഇൻ ബൈഉക, ഇനി എന്ത് കാര്യത്തിലാണ്, ഏത് കാര്യത്തിലാണ് നമ്മൾ ഈ ബൈഅത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ വതുഖീമുസ്സലാഹ വതുതുസ്സകാ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവരിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സഹാബത്തിന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നസീഹത്തോടുകൂടി തൗഹീദിന്റെ കാര്യം, ശുർക്കിന്റെ കാര്യം അതിൽ നിന്ന് താക്കീത് ചെയ്യുകയും അതിനെക്കുറിച്ച് ആദ്യം പറയുകയും ചെയ്തിട്ടുണ്ടായെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള ശുർക്കിന് നടപാടുന്നുണ്ട്, പല രൂപത്തിലുള്ള ശുർക്കും അത് തിരിച്ചു വരികയാണ്. അത് ശരിക്കും ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ. കാരണം നമ്മളൊരു വലിയ പാരമ്പര്യമായി തൗഹീദുള്ള ആളുകളുടെ പിൻഗാമികളൊന്നുമല്ല. നമ്മളിൽ പലരുടെയും സ്വന്തം ഉപ്പമാരോ അല്ലെങ്കിൽ വീട്ടിലുള്ള പലരുമോ ഈ ശുദ്ധിയിൽ തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിന്റെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അതാണ് കാണുന്നത്, കൂടുതൽ ആളുകളും ശുദ്ധിയിലാണുള്ളത്. നമുക്കൊരു തൗഹീദിന്റെ വലിയൊരു പാരമ്പര്യമുള്ള നാടല്ല നമ്മുടെ കൂടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ശുർക്കിന്റെ പ്രവർത്തനങ്ങളാണുള്ളത്. ചില ആളുകളുടെ സ്വന്തം ഉപ്പയോ ഉമ്മയോ തന്നെ ഇപ്പോഴും ശുർക്കിലുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചില ആളുകളത് അവരുടെ അതിന്റെ അടുത്ത തലമുറയിലേക്ക് വരെ അങ്ങനെ തന്നെയായിരുന്നു, അവരങ്ങനെയാണ് മരണപ്പെട്ടവർ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഇനിയും ശേഷം വരാനുള്ള നമ്മുടെ മക്കളും 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 ഇതുപോലെ ആകുകയില്ല, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവരിങ്ങനെ ആയിത്തീരാം. നമ്മൾ ഈ തൗഹീദിന്റെ ദാവത്ത് ഉപേക്ഷിച്ചു, തൗഹീദിന്റെ പ്രാധാന്യം ഉപേക്ഷിച്ചു, തൗഹീദ് പഠിപ്പിക്കുന്നത് നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ധാരാളം രൂപത്തിലുള്ള ശിർക്കുകളുള്ള ഈ നാട്ടിൽ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഈ ശിർക്കിലാകി പോകാനുള്ള സാധ്യത വിദൂരമൊന്നുമല്ല. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ അഹലുകാർ, തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അവർ ഒരിക്കലും അവർക്ക് വിശ്രമവുമില്ല. അവർ മനസ്സിലാക്കേണ്ടതാണ്, ഇപ്പോൾ ഇനി തൗഹീദക്കായി അവർ നിർഭയന അനാരുമണി ആ ശുർക്കിലേക്കും ഒരു മാല മൗലൂദിന്റെ കിതാബിലേക്കും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ജാറം കൂടുന്നതിലേക്കും നമ്മളെ മക്കളൊന്നും ഇനി പോകുകയില്ല, നിർഭയനായിട്ടുണ്ട് എങ്കിൽ ഇതൊരിക്കലും അത് വലിയ അപകടമാണ് ആ ചിന്ത. നമ്മുടെ മുൻഗാമികൾക്ക്, ഉപ്പാക്കും ഉമ്മാമാക്കും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളിലും സംഭവിക്കാനുള്ള യാതൊരു വളരെയധികം സാധ്യത അതുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനു വേണ്ടിയിട്ടുള്ള ഈ തൗഹീദിന്റെ ദാവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആളുകളുടെ വിശ്വാസം പലതും എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളുടെയും വിശ്വാസം ഈ ഖബറിൽ പോയി ദുആ ചെയ്താൽ അതാണ് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നാണ്. അള്ളാഹുവിന് കൊടുക്കാത്ത ഗാംഭീര്യമാണ് ഈ ഖബറിൽ കിടക്കുന്ന ശൈഖിന്, ഖബറിൽ കിടക്കുന്ന മരിച്ച, ചിലയിടത്തൊക്കെ ഖബറിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഒരു ഖബർ കണ്ടാൽ അവർ കൊടുക്കുന്ന ഗാംഭീര്യവും അതിനുള്ള പ്രാധാന്യവും
അള്ളാഹുവിന് കൊടുക്കാത്ത അത്രയാണ്. അള്ളാഹു ചോദിച്ചതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന് കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെയാണ്. അത് നല്ല എത്തുള്ളൂ, എപ്പോഴെങ്കിലൊക്കെ എത്തിയാൽ എത്തി. എന്നാൽ നമ്മൾ ഈ ഔലിയാക്കളോട് ദുആ ചെയ്താൽ അത് നമ്മൾ ബെൻസ് കാറി പോകുന്നത് പോലെയാണ്. പെട്ടെന്ന് കാര്യം കൊണ്ടെത്തും, എല്ലാം എളുപ്പമായിരിക്കും കാര്യങ്ങൾ, പെട്ടെന്ന് നമ്മൾ എത്തേണ്ടടുത്തൊക്കെ എത്തും, കിട്ടേണ്ടതൊക്കെ കിട്ടും. അതാണ് ഇന്നും വിശ്വാസം, പലരുടെയും വിശ്വാസം. അതല്ലാതെ ഇവിടെ മസ്ജിദുകൾ ഇല്ലാത്തതുകൊണ്ടല്ല ആളുകൾ മസ്ജിദിൽ വന്ന് ദുആ ചെയ്യാത്തത്, ബാങ്കിലും മുഖാമത്തിനും ഇടയിലുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ടല്ല, പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു ഉണ്ട് എന്നറിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റൂല എന്നുള്ള വിശ്വാസം കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാലാണ് പെട്ടെന്ന് നടക്കുക. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണോ, ഇങ്ങനെയുള്ള ദർഗയിൽ ഇങ്ങനെ ഉറൂസ് നടക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ പൈസ ഇട്ട് അവിടുന്ന് പൊട്ടിക്കാരന് ദുആ ചെയ്താലാണ് കച്ചവടം നന്നാകുക, കുട്ടികളെ കിട്ടുക, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലൊക്കെ നീ പോകുക, നമ്മൾ ചെയ്യുന്ന ഉൽമകളൊക്കെ അവിടുന്നാണ് ഏറ്റവും പെട്ടെന്ന് പുറത്തു തരിക. ഇതാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതേ പാരമ്പര്യത്തിൽ ഇന്നും നിലനിൽക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഇന്നും നിലനിൽക്കുകയാണ്. അതല്ലാതെ നമ്മുടെ ഒരു ദാവത്ത് കൊണ്ട് ഇവിടെ മുഴുവനും മുവഹ്ഹിദീങ്ങളായിട്ടില്ല. ഇനി അങ്ങനെ ആയാൽ പോലും തന്നെ നമുക്കത് ഒരിക്കലും തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നിർഭയനാകാൻ സാധിക്കുകയില്ല. അങ്ങനെ മുവഹ്ഹിദീങ്ങൾ മാത്രമുള്ള സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്ന സമയത്ത്, അതിനോടടുത്ത സമയത്ത് പോലും അവിടുന്ന് ഖബർ ആരാധനയെ കുറിച്ചിട്ട് വിരോധിക്കുകയാണ്, അവിടുന്ന് അധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്താണ് സഹാബത്തിനെ കുറിച്ച് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദ വന്നസാറ, യഹൂദ നസ്രാണികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവർ അവരുടെ നബിമാരുടെ അവരുടെ ഖബറിടങ്ങൾ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് കർശനമായി താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് മാത്രമുള്ള അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരും അവരുടെ കൂട്ടത്തിലില്ല, സഹാബത്തിന്റെ കൂട്ടത്തിൽ. മദീനയിൽ വെച്ചാണ് ഇത് പറയുന്നത്, മദീനയിൽ ഇസ്ലാമിന്റെ സ്റ്റേറ്റ് ആണത്, അവിടെ തൗഹീദിന്റെ അതല്ലാത്ത ഒന്നും തന്നെ അവിടെ ഇല്ല. ആ രൂപത്തിൽ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണത്തിന് കീഴിലുണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാ വിജയവും നേടി, എല്ലാ രൂപത്തിലുള്ള ഇസ്ലാമിക സമൂഹം മക്കം ഫത്ഹും എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഗൗരവത്തോടുകൂടി പറയുന്നത്. കാരണം അത്രയും ചൂടോടുകൂടിയുള്ള സമയമായിട്ട് പോലും ഇതെല്ലാം തണുത്തുപോയി തൗഹീദിന്റെ കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ എത്തുന്ന ഈ സമയത്ത് നമ്മളിപ്പോൾ ഇത് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ, അതിന്റെ ദാവത്ത് നമ്മൾ നിർത്തിയ രൂപത്തിലായി കഴിഞ്ഞാൽ, ഇത് നമുക്ക് നമ്മുടെ വളരെയധികം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ താഴെയുള്ള ആളുകൾ, നമ്മുടെ സന്താന പരമ്പരകൾ ഇതിനുവേണ്ടി വാദിക്കുന്ന ആളുകളായേക്കാം, അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെ. ആളുകൾ എന്തെല്ലാം രൂപത്തിലുള്ള ശുദ്ധികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ വളരെ നിസ്സാരമായി പൊട്ടന്മാരാക്കി പറ്റുന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്തെങ്കിലുമൊക്കെ പഴയ വസ്തുക്കൾ എടുത്തുകൊണ്ട് വരിക, എന്തെങ്കിലും പുരാതനമായ എന്തെങ്കിലുമൊക്കെ കീറ തുണികളോ പൊട്ടിയ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ആളുകളെ വഞ്ചിക്കുക, എന്തെങ്കിലും വെള്ളക്കുപ്പികൾ എടുത്തുകൊണ്ട് വരിക, ആരുടെയെങ്കിലൊക്കെ മുടികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെള്ളക്കുപ്പിയിലാക്കി വെക്കുക, ഇതിലെല്ലാം വീണുപോകുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ സിഹറിന്റെ ഏതെങ്കിലും രൂപത്തിൽ മാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുക, വഞ്ചിക്കുക, ഇങ്ങനെ ധാരാളം രൂപത്തിലുള്ള ശുക്കുകൾ നടമാടുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ആ നാട്ടിൽ തൗഹീദ് പറയുന്ന അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. തൗഹീദ് മാത്രമുള്ള ശിർക്കിന്റെ ഒന്നും തന്നെ അതിന്റെ യാതൊരു അടയാളങ്ങളും അവിടെ ബാഹ്യമായി കാണിക്കാൻ അതിന് യാതൊരു പെർമിഷനും കൊടുക്കാത്ത നാടുകളിൽ അവരുടെ മസ്ജിദുകളിൽ ഇന്നും ഈ കിതാബ് തൗഹീദും ഇതുപോലെയുള്ള തൗഹീദിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മസ്ജിദുകളുടെ അവസ്ഥ എന്താ? മസ്ജിദ് തൗഹീദ് എന്നും അല്ലെങ്കിൽ മസ്ജിദുൽ ഇസ്ലാം എന്നും പറഞ്ഞ് അങ്ങനെ തൗഹീദിന്റെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസ്ജിദുകൾ എത്രയാണ്? എവിടെയാണ് ഇത് പഠിപ്പിക്കുന്നത്? ഈ ആളുകൾക്ക് തൗഹീദിന്റെ ആളുകൾ തൗഹീദിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? തൗഹീദിന്റെ അക്സാമ് പോലും ചോദിച്ചാൽ, അതിന്റെ ഇനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ, അതേതെങ്കിലും ഇതിന്റെ തെളിവ്, മക്കാ മുശ്രിക്കുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസം നമ്മുടെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ പോലും മറുപടി പറയാൻ പറ്റാത്ത മക്കളാണ് പലയിടത്തും ഉള്ളത്. അവരുടെ വാപ്പമാരൊക്കെ തൗഹീദിന് വേണ്ടി പണിയെടുത്ത ആളുകളും തൗഹീദിന്റെ വലിയ വീമ്പ് പറയുന്ന ആളുകളുമാണ്, പഠിപ്പിക്കപ്പെടുന്നില്ല. അങ്ങനെയാണ് സമുദായം ഇങ്ങനെ എത്തിപ്പെട്ടിട്ടുള്ളത്. പല കാരണങ്ങളാണ്, അതിലൊന്ന് അതിനുവേണ്ടിയുള്ള പഠനം തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അറബി കോളേജുകളും അതിനുവേണ്ടി കെട്ടിയുണ്ടാക്കിയ പല കാര്യങ്ങളും അതിങ്ങനെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന ഒരു ആൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല അറബി കോളേജുകളിൽ നിന്ന്
പെൺകുട്ടികൾ അത് കല്യാണം കഴിയുന്നത് വരെയുള്ള പ്രായത്തിൽ കുറച്ചു കാലം പോകാനുള്ള ഒരു കേന്ദ്രങ്ങളാക്കി മാത്രം അങ്ങനെ മാറിയിരിക്കുകയാണ്. ആൺകുട്ടികൾ ഉണ്ടാവുകയില്ല, ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം. ഒരാൾക്ക് പോലും തന്റെ കുടുംബത്തിൽ ദീന് പഠിപ്പിക്കുന്ന, തൗഹീദ് പഠിക്കുന്ന, ആ നാട്ടിൽ തൗഹീദിന്റെ ദാവത്ത് നടത്തുന്ന ഒരു മകൻ എനിക്കുണ്ടാകണം എന്ന് ചിന്തയില്ല. ദുനിയാവ് ഒട്ടിപ്പിടിക്കണം. അപ്പുറത്തെ മകൻ, അപ്പുറത്തെ വീട്ടിലെ ആളുടെ മകൻ എഞ്ചിനീയർ ആണെങ്കിൽ എന്റെ മകൻ നിർബന്ധമായി എഞ്ചിനീയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കണം. ഇത് ദീന് പറയുക എന്നൊക്കെ പറഞ്ഞൊരു അപകർഷതാബോധമായ ആളുകൾക്ക് തോന്നിത്തുടങ്ങി. അതിന് വലിയ കാരണവും ഈ പറയുന്ന പല സംഘടനകൾ തന്നെയാണ്. കാരണം അവർ ആളുകൾക്ക് പ്രധാനമായും പറഞ്ഞു കൊടുക്കുന്ന ദീനിന്റെ ഇസ്സത്തിനെ കുറിച്ചിട്ടല്ല. പല അവരുടെ ക്യാമ്പുകളും ദുനിയാവിലെങ്ങനെ ഇന്ന ആളാകാം, ദുനിയാവിലെങ്ങനെ ഇന്നെന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്ന കാര്യമാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ പ്രാധാന്യം, അത് കിട്ടിയ നമുക്ക് വലിയ ന്യാമത്തിലാണെന്നുള്ള ആ ഒരു കാര്യവും, നമ്മളെങ്ങാനും ശുക്കിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഈ തിന്മകളിൽ വീണുപോയാലുള്ള അവസ്ഥ, ഇതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. ദീനിനെ കുറിച്ചിട്ടുള്ള ഒരു ഇസ്സത്ത് മുസ്ലിം മക്കളുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ചു നേരം എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ചാൽ മതി, അതല്ലാതെ ഈ ദീനിങ്ങനെ ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദീനെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്യാമ്പിനൊക്കെ പങ്കെടുക്കുക, എങ്ങനെ മുസ്ലിമിങ്ങളെ, ആ മുസ്ലിമിങ്ങൾ എങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, അഞ്ചു ദിവസത്തെ ക്യാമ്പ്. എന്റെ വിചാരം ഇത് പഠിച്ചതോടുകൂടി വലിയ ദാഹിയായി മാറിയെന്ന്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എങ്ങനെ നസ്രാണികൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, ബൈബിളിന്റെ താരതമ്യ പഠനം, രണ്ടു മൂന്ന് ദിവസത്തെ ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമ്പ് നടത്തിയാൽ ഇവൻ വലിയ ദാഹിയാണെന്നാണ്, വലിയ ജാഹിലായിരിക്കും, എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതിനെക്കുറിച്ച് എതിർകക്ഷികൾ, ശുദ്ധിന്റെ ആളുകൾ ചോദിച്ചാൽ അതിന് മറുപടികൾ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും തന്നെ മറുപടി പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നത്. നമ്മൾ ഈ തൗഹീദിനെ കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഇല്ലാതെ പോയി. തൗഹീദ് ശുദ്ധിനെതിരെ ശുദ്ധിന്റെ ആളുകൾ എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് ഇറക്കി വെക്കുന്നത്. അതിന് മറുപടി പറയണമെങ്കിൽ നമ്മുടെ ആളുകൾ പഠിക്കണം. നമ്മുടെ ജനങ്ങൾ തൗഹീദിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും അത് നിർബന്ധമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പലതും അവരുടെ ക്യാമ്പയിനുകളുടെ പേരുകൾ മാറ്റിക്കഴിഞ്ഞു, പലയിടത്തും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പല പ്രവർത്തനങ്ങളാണ്. തൗഹീദ് എല്ലാം എല്ലാവർക്കും ഇനി മുഴുവനായി, നമ്മുടെ നാട്ടിലൊക്കെ മുഴുവൻ തൗഹീദ്. അതിന് പല മറ്റു പല വിഷയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമുക്ക് കുറവ്. മുസ്ലിങ്ങൾ അവർക്ക് സർക്കാർ ജോലികൾ കുറവാണ്, അവർ പഠിക്കുന്നതൊക്കെ കുറവാണ്. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്. തൗഹീദൊക്കെ നമ്മൾ കഴിഞ്ഞല്ലോ, നമ്മളിപ്പോ 100 നൂറ്റാണ്ടൊക്കെ കൊണ്ടാടി, ഇനിയിപ്പോ എല്ലാവരും കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ പെർഫെക്റ്റായി എന്നാണ് പലരുടെയും നടപ്പ് കാണുമ്പോൾ തോന്നുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ ഭിന്നതയുണ്ടാകും, മുസ്ലിം ഉമ്മത്തിന്റെ കരുത്ത് നഷ്ടപ്പെട്ടു പോകും, അവർ ക്ഷയിച്ചു പോകും. ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്. സഹോദരങ്ങൾ എന്തിനെന്നാണെന്നോ ഈ അടുത്ത് ഒരാൾ അറിയിച്ചതാണ്. അയാൾ ഒരു മസ്ജിദിലേക്ക് ഖുത്ബ പറയാൻ പോയി. മലയാളത്തിൽ ഖുത്ബ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. മസ്ജിദിലേക്ക് ഖുത്ബ പറയാൻ പോയപ്പോൾ അവിടുത്തെ കമ്മിറ്റി അയാളോട് പറയുകയാണ്, തൗഹീദ് പറയേണ്ട, തൗഹീദ് പറയണമെന്ന്, സുബ്ഹാനല്ലാഹ്. കാരണം അവര് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഐക്യ കമ്മിറ്റിയാണ് അവിടെ. തൗഹീദ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഈ ഐക്യം തകർന്നു പോകും. അവരിപ്പോ ഈ NRC മറ്റു പല കാര്യങ്ങളൊക്കെ വന്നപ്പോ പലയിടത്തും അങ്ങനെ ഒരു ഐക്യം ഉണ്ടായിട്ട്, മുസ്ലിങ്ങൾ ഐക്യം വേണം, പക്ഷെ ശിർക്കിന്റെ പേരിലല്ല. തൗഹീദ് പറയാൻ പറ്റാത്തൊരു ഐക്യം ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? അള്ളാഹുവിന്റെ എന്ത് സഹായമാണോ പ്രതീക്ഷിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ സംഭവിച്ചു പോയാൽ എന്താണ് നാളെ അള്ളാഹുവിന് അവർക്ക് ലഭിക്കുക? അവർ ഖബർ മുഴുവൻ അങ്ങോട്ട് നരകശിക്ഷയായിരിക്കുകയില്ലേ? തൗഹീദ് പറയാൻ സാധിക്കാത്ത എന്ത് ഐക്യമാണ് വേണ്ടത്? ഒരു മസ്ജിദിൽ അഥവാ മലയാളത്തിൽ ഖുത്ബ പറയുന്ന ഒരു മസ്ജിദിൽ അയാളോട് പറയപ്പെടുകയാണ് തൗഹീദ് പറയേണ്ട. ഇപ്പൊ പിന്നെ കമ്മിറ്റി നമ്മളിപ്പോ എല്ലാവരും ഉണ്ട്, മറ്റേ ആജിയാക്കുകയും ഈ ആജിയാക്കുകയും മറ്റേ ആളുകളൊക്കെ നമ്മളിങ്ങനെ നിർത്തിക്കുകയാണ്. അങ്ങനെ പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞാൽ മതി, ഇസ്ലാമിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുക, ആ മാതാപിതാക്കളോടുള്ള കർമ്മങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നിസ്കാരം, നോമ്പ്, ഇങ്ങനെ എല്ലാവർക്കും സദഖ കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ മതി. തൗഹീദ് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. തൗഹീദ് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആളുകൾ ഭിന്നിച്ചു പോകുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ഇത് വലിയ അപകടം പിടിച്ച ഒരവസ്ഥയിലേക്കാണ്. ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് തൗഹീദിനോട് ആദ്യം അതിന്റെ പ്രാധാന്യം മനസ്സിൽ ഇല്ലാതായാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ശുർക്കിന്റെ ഓരോ ഇനങ്ങളും കയറി വരിക എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, അത് അങ്ങനെ വലിയ ശുർക്ക്, നമ്മളങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിക്കാതിരുന്നാൽ മതി, അതങ്ങനെ കരുതാതിരുന്നാൽ മതി. അല്ലെ, അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും ആ രൂപത്തിലുള്ള ശുർക്കൻ വിശ്വാസങ്ങൾ ആഘോഷിക്കുന്നതിനും ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോ അതിനങ്ങനെ കാണേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ട എന്നൊക്കെയാണ് തൗഹീദുള്ള ആളുകളുടെ വായിൽ നിന്ന് പോലും വരുന്നത്. ഇത് അടുത്ത ഘട്ടത്തിലേക്ക്, ശുദ്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൗഹീദിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും വേണം. അതല്ല എങ്കിൽ
ഇത് വലിയ അപകടത്തിലേക്ക് പോകും. ആ അപകടത്തിന്റെ കാരണത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും അല്ലെ. ധാരാളം കാര്യങ്ങളിലേക്കും ക്ഷണിക്കാനുണ്ട്, തൗഹീദിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഇനി തൗഹീദുള്ള ആളുകളിൽ തന്നെ വ്യത്യസ്ത ബിദഅത്തുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പല രൂപത്തിലുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച്, പല ദിക്റുകളും പല നിസ്കാരങ്ങളും പല രൂപത്തിൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്ന പല ബിദഅത്തിന്റെ കക്ഷികളുണ്ട്. ഇവരിൽ നിന്ന് നമുക്ക് ആളുകളെ, മുസ്ലിം ഉമ്മത്തിനെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനമായ ഒരു അഞ്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇന്നത് അവസാനിപ്പിക്കാം. അഞ്ച് കാര്യങ്ങൾ ഒരു ദുആത്ത് തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഇക്ക് ഉണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തേത് അതകൂന അലീമൻ. നീ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരാളാണെങ്കിൽ നീ അലീമനായിരിക്കണം, ഇൽമുള്ളവനായിരിക്കണം. രണ്ടാമത്തെ അതകൂന റഹീമൻ, നീ കരുണയുള്ളവനായിരിക്കണം. മൂന്നാമത്തെ അതകൂന ഹകീമൻ, നിനക്ക് ഹിക്മത്ത് ഉണ്ടാകണം. ഏത് കാര്യം എവിടെ വെക്കണം, എവിടെ പറയണം എന്ന ഹിക്മത്ത് നിനക്കുണ്ടാകണം. നാലാമത്തെ അതകൂന കരീമൻ, നീ ഔദാര്യവാനായിരിക്കണം. നിന്റെ സമയവും നിന്റെ സന്താനവും നിന്റെ സമയവും അതുപോലെ തന്നെ നിന്റെ സമ്പാദ്യവുമെല്ലാം ഈ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുന്ന കരീമായിരിക്കണം, ഔദാര്യവാനായിരിക്കണം. അൻതകൂന സലീമൻ, നല്ല ശുദ്ധമായവരായിരിക്കണം. എല്ലാ രൂപത്തിലുള്ള അവന്റെ നിയത്തുകളുമെല്ലാം ശുദ്ധിയുള്ളതായിരിക്കണം. ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമാണ്. തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ തക്കൂന അലീമൻ, എൽമുള്ളവനായിരിക്കണം. എന്തിനേക്കാണോ ക്ഷണിക്കുന്നത് അതിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം. അവൻ ക്ഷണിക്കുന്ന തൗഹീദിനെ കുറിച്ച് അവൻ അറിവില്ല എങ്കിൽ ചിലപ്പോൾ തൗഹീദിന്റെ വക്കിലൂടെ പോകുന്ന എന്തെങ്കിലും ശുർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥ അവനുണ്ടാകും. അല്ലെങ്കിൽ ശുർക്ക് എന്ന് പറഞ്ഞാൽ അവൻ ശക്തമായി ഘോരഘോരമായി എതിർക്കുന്ന ചിലപ്പോൾ തൗഹീദിന്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തി ഒന്നാമതായിട്ട് അവൻ ഉണ്ടാകേണ്ടത് അവൻ അതിനെ കുറിച്ചിട്ടുള്ള ഇൽമ് അവനുണ്ടായിരിക്കണം. എൽമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ അതിനുവേണ്ടി സമയം കണ്ടെത്തണം, പഠിക്കണം, അതിനുവേണ്ടി ഇരുന്ന് പഠിക്കണം, തൗഹീദിന്റെ കിതാബുകൾ പഠിക്കണം, തൗഹീദിന്റെ മസാലകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കണം. ഇത് ശുർക്കുൻ അക്ബർ ഏതാണ്, ശുർക്കുൻ അസ്ഗർ ഏതാണെന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഒരു ഉറുക്ക് കെട്ടി അവനെ നീ മുശ്രിക്കാണെന്ന് ദീനിന്ന് പുറത്തുപോയി എന്നും പറയും. ഉറുക്ക് കെട്ടിയവന്റെ വിധി വേറെയാണ്, കടുത്ത തെറ്റ് തന്നെയാണ്. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ വിധി വേറെയാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. കാര്യങ്ങൾ ഏതാണ് ശുർക്ക്, ഏതാണ് വിദഗ്ധ എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വിദഗ്ധത്തിന് ശുർക്ക് എന്ന് പറയും, ഷുർക്കിന് വിദഗ്ധ എന്ന് പറയും. അങ്ങനെ ആ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി അവൻ പഠിക്കണം. തൗഹീദിന് ക്ഷണിക്കുന്ന ഒരു വ്യക്തി ഒന്നാമതായി ഉണ്ടാകേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് അവൻ ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനേക്കാണോ അവൻ ക്ഷണിക്കുന്നത് അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ തക്കൂന റഹീമൻ, അവൻ റഹ്മത്തുള്ളവനാണ്. ഒരുപാട് അറിവുണ്ടായി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, ആളുകളോട് കരുണയുണ്ടാകണം. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? അത് അങ്ങേയറ്റം വളരെ മൃദുലമായിട്ടാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. ആ റഹ്മത്തിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ആരാണ് ക്ഷണിക്കുന്നത്? അല്ലാഹു ഇവർക്ക് ഹിദായത്ത് നൽകണമേ എന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗോത്രക്കാർക്കും വേണ്ടി ഹിദായത്ത് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിന്റെ ഫലമായി ഒരു ഗോത്രം മുഴുവനായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആദ്യം ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടായിരുന്ന പല ആളുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ റഹ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ആരെയാണ് ക്ഷണിക്കുന്നത്, അവരോട് നമുക്ക് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ആയിപ്പോയല്ലോ എന്ന സഹതാപമാണ് ഉണ്ടാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുആ ചെയ്യുക, എന്നിട്ട് അങ്ങേയറ്റം റഹ്മത്തോടുകൂടി അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി ആളുകൾ അയച്ചപ്പോൾ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ് ബഷീറു വലാ ബഷീറ വല തുനഫറ, നിങ്ങൾ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആളുകൾ അകറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അകറ്റുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായും അകന്നു പോകുന്ന ആളുകളുണ്ടാകും, അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട് ആളുകൾ അകന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ കൃത്യമായിട്ട് റഹ്മത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് സ്വീകരിക്കണമെന്നുള്ള ബോധ്യത, ഒരു താല്പര്യം നമുക്കുണ്ടാകുക. ആ രൂപത്തിൽ അത് കാഫറാകട്ടെ, ദീനിനോടുള്ള കടുത്ത ശത്രു ആകട്ടെ, അവന് ദീനിലേക്ക് അവൻ വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ദാഴത്തിലേക്ക് ക്ഷണിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ മുഖാലിഫീങ്ങളോട്, നമ്മളോട് എതിരിടുന്ന ആളുകളോട് നമുക്ക് രണ്ട് രൂപത്തിലുള്ള നിലപാടുണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, അവരുടെ എതിരിനനുസരിച്ച് നമുക്ക് അവരോട് ഉറപ്പ് വേണം. ഇപ്പൊ കാഫിറാണെങ്കിൽ നമുക്ക് അവരുടെ മനസ്സിൽ ഉറപ്പ് വേണം, മുശ്രിക്കാണെങ്കിൽ അവരോട് നമുക്ക് ഉറപ്പ് വേണം. അള്ളാഹുവിനല്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കുന്നവരോട് നമുക്ക് ഒരിക്കലും മനസ്സിൽ യാതൊരു സ്നേഹം ഉണ്ടാകാൻ പാടില്ല, അതൊരു രൂപം. അതോടൊപ്പം തന്നെ അവരോട് നമുക്ക് അങ്ങേയറ്റത്തെ സഹതാപം ഉണ്ടാകണം. ആ സഹതാപത്തിന്റെ പേരിലാണ് നമുക്ക് ദാവത്ത് നടത്താൻ തോന്നുന്നത്. അവരവിടെ പോയ കല്ലെറിയും നമുക്കറിയാം, എന്നാ കല്ലെറിയും പോയി നരകത്തിൽ പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയല്ല വേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസപ്പെടുത്തുന്ന സമയത്ത് എല്ലാം വിട്ട് എവിടെയെങ്കിലൊക്കെ പോയാൽ മതിയായിരുന്നു. അവിടുന്ന് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ച് സഹിച്ചിട്ടാണ് ആളുകൾ, പിന്നെ അതേ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. റഹീമായിരിക്കണം, അവർക്ക് ഹിദായത്ത് ഉണ്ടാകണം. അവർ അറിവില്ലാത്ത ആളുകളാണ്, അവർക്ക് ബുദ്ധിയില്ലാത്ത ആളുകളാണ്. അവരതുകൊണ്ടാണ് ഈ രൂപത്തിലെല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഒരു നിലക്ക് വേണം. എന്നാൽ അതുകൊണ്ട് അവർ ഇഷ്ടപ്പെടാൻ പറ്റുമോ? പറ്റുകയില്ല. അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, അവർ വെറുക്കേണ്ടതുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ തന്നെ മറ്റൊരു കണ്ണിൽ അവരോട് നമുക്ക് റഹ്മത്തുണ്ടാകുകയും വേണം. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ചുണ്ടാകണം, ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകണം. മൂന്നാമത്തത് യക്കൂന ഹകീമൻ, അവൻ ഹിക്മത്തുള്ളവനായിരിക്കണം. ദാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നാട്ടിൽ പോയി എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നമുക്ക് ഹിക്മത്ത് ഉണ്ടാകണം. ആ നാട്ടിൽ പോയി അവിടെ ഏറ്റവും ആളുകൾ ആദരിക്കുന്ന എന്തെങ്കിലും ഷുർക്കിന്റെ ഏതെങ്കിലും വലിയൊക്കെ ഉണ്ട്, അപ്പൊ ഒന്നാമത്തെ ദിവസം തന്നെ പോയി ആ വലിയതിനെതിരെ ശക്തമായി പ്രസംഗിക്കുക എന്നുള്ളതല്ല അതിന്റെ ഹിക്മത്ത്. ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ അളവത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വലിപ്പത്തിനെ കുറിച്ചും, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ കുറിച്ചും, അള്ളാഹുവിന് കഴിയുന്ന കാര്യത്തിനെ കുറിച്ചും, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് നന്നായി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ തൗഹീദിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഷിർക്കിന്റെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും ഉപയോഗിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പടിപടിയായി ഹിക്മത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ആ ഹിക്മത്ത് വളരെ നിർബന്ധമാണ്. റിസ്ക് ഉണ്ടാകുക, വളരെ നൈർമല്യത്തോടുകൂടി ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമായ കാര്യമാണ്. പിന്നീട് നമ്മൾ ആരാണോ ക്ഷണിക്കുന്നത് അവരെ കുറിച്ച് ബോധ്യമുണ്ടാകണം. ക്ഷണിക്കുന്ന ആളുകൾ അവരുടെ ദറജ എന്താണ്, ഒന്നിനും പറ്റാത്ത, ഒന്നും അറിയാത്ത ആളുകളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഒന്നും സംസാരിച്ചാൽ മനസ്സിലാകാത്ത ആളുകൾ വലിയ ഭാഷയിൽ സാഹിത്യത്തിലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. ആ രൂപത്തിൽ ഹിക്മത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏത് ശൈലി സ്വീകരിക്കണം, ഏത് ശൈലിയാണ് അവിടെ നല്ലത്, ഈ രൂപത്തിൽ ക്ഷണിക്കണം, നേരിട്ട് പോയി കാണണം, അടുത്ത് നേരിട്ട് പോയി കാണണം. ചില ആളുകൾ ഒന്നായിട്ട് പറഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല, എന്നാൽ ഓരോരുത്തരെ പോയി കണ്ട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ സ്വീകരിക്കും, അവരെ ആരുമില്ലാത്ത സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും. അങ്ങനെ രൂപത്തിൽ ഹിക്മത്തുകൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ അതിനുവേണ്ടി പെരുമാറണം. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ചുവന്ന പരവതാനിയൊന്നും ആരും വിധിച്ചിരിക്കുകയില്ല. തൗഹീദിന്റെ ദാവത്തിൽ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ആ സമയത്ത് നമ്മൾ കൃത്യമായ ഹിക്മത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അത് ആ കാര്യങ്ങൾ നേരിടണം. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി അതുപോലെ തന്നെ സഹോദരൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് അൻ തകൂന കരീമൻ, നീ ഔദാര്യവാനായിരിക്കണം. ഔദാര്യവാനാകുക എന്ന് പറഞ്ഞാൽ അത് സമ്പത്തുള്ള ആളുകൾ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഈ വിഷയത്തിൽ ഉദാരിവാനായിരിക്കണം. അതുപോലെ തന്നെ തന്റെ സമയത്തിന്റെ കാര്യത്തിൽ ഉദാരിവാനായിരിക്കണം. കാരണം തൗഹീദിന്റെ ദാവത്തിനൊക്കെ ഏർപ്പെടുന്ന സമയത്ത്, കാരണം തൗഹീദിന്റെ ദായി ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് പറയുന്നത്, ആ സമയത്ത് നിനക്ക് നിന്റെ സമയം ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും, നിന്റെ കുടുംബത്തിനോടൊപ്പം, നിന്റെ മറ്റു കാര്യങ്ങളോടൊപ്പം, നിന്റെ സുഖങ്ങൾ, അത് പലതും ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും ഈ ദാവത്തിനു വേണ്ടി. അതിനുവേണ്ടി നീ നിന്റെ സമയവും നിന്റെ മറ്റു കാര്യങ്ങളും അത് നീ ചെലവഴിക്കേണ്ടി വരും, നിന്റെ ആരോഗ്യം ചെലവഴിക്കേണ്ടി വരും, അതിലാതും ഔദാര്യം ഉണ്ടാകണം. നിന്റെ സമ്പത്തിൽ നിനക്ക് ഔദാര്യവാനാകേണ്ടി വരും, നിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളിതെല്ലാം നീ ഔദാര്യവാനാകേണ്ടി വരും, എന്നാലാണ് നിനക്ക് ഇതിന് സാധിക്കുകയുള്ളൂ. അതല്ല നീ നിന്റെ സമയം, എനിക്ക് തൗഹീദൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, സമയം തരാൻ തയ്യാറില്ല, തൗഹീദിനൊരു ഒന്ന് ഒരാൾക്ക് പോയി തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ഒന്നിന് നീ തയ്യാറല്ല എങ്കിൽ അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല, നീ കരീമായിരിക്കണം. അതുപോലെ തന്നെ തകൂന സലീമൻ, സലീമുൽ ഖൽബ്, ഹൃദയം അത് നേരായ ഹൃദയമായിരിക്കണം. സലീമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഇദ്ജാ റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി തന്റെ റബ്ബിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇമാമുൽ മുവഹ്ഹിദീൻ, മുവഹ്ഹിദീങ്ങളുടെ ഇമാമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തമ മാതൃകയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഖൽബുൻ സലീം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ നീയത്ത് നന്നാവുക, നീയത്ത് നന്നാവുക. ഈ നമ്മൾ ക്ഷണിക്കുന്നത്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്, ഇത് ആത്മാർത്ഥമായിട്ടിരിക്കുക. അതല്ലെങ്കിൽ വലിയ വൈരുദ്ധ്യമാണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ ആളുകളെല്ലാം ഷിർക്കിൽ നിന്നും ഇവൻ ആളുകളെ തടയുകയും ആളുകളെ ഷിർക്കിൽ നിന്നും ഇവൻ സംസാരിക്കുകയും എന്നാൽ ഇവന്റെ ഹൃദയം തന്നെ ഷിർക്കുൻ അസ്ഗർ, അവന്റെ നീയത്തിൽ റിയാ ഉണ്ടാകുകയും ചെയ്താൽ എത്ര വലിയ അബദ്ധമാണ്, വൈരുദ്ധ്യമാണ് അവൻ ചെയ്യുന്നത്. എല്ലാ രൂപത്തിലുള്ള ഷിർക്കിൽ നിന്നും മുക്തമായി ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്നാണ് നമ്മൾ ദാഅവത്ത് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഈ ദാഅവത്ത് ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്നെ വലിയ നേതാവായി കാണണം, അതല്ലെങ്കിൽ ആളുകൾ എനിക്ക് വലിയ സ്ഥാനം തരണം, ഞാൻ എവിടെയെങ്കിലൊക്കെ പോയാൽ ആളുകൾ എന്നെ തിരിച്ചറിയണം, ആളുകൾ ആ രൂപത്തിൽ എന്നെ ബഹുമാനിക്കണം എന്നതാണ് ഇവന്റെ ഉദ്ദേശമെങ്കിലും അവൻ ഖൽബുൻ സലീമല്ല, ആ ഹൃദയം അവന്റെ സലീമായ ഹൃദയമല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക, ഇതാണ് അള്ളാഹുവിന്റെ, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതല്ലാതെ എന്നിലേക്കല്ല ഞാൻ ക്ഷണിക്കുന്നത്, അതല്ലെങ്കിൽ എന്റെ പാർട്ടിയിലേക്കല്ല. നിങ്ങൾ തൗഹീദിലേക്ക് വന്നോളൂ, പക്ഷെ എന്റെ പാർട്ടിയിൽ തന്നെ ചേരണം. എന്റെ പാർട്ടി ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളായിട്ട് ബന്ധമില്ല, പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങളൊക്കെ നമ്മൾ നിർത്തും. എന്തെങ്കിലും സക്കാത്തിന്റെയൊക്കെ പണമുണ്ടെങ്കിൽ നമ്മളെ പാർട്ടിയിൽ നിങ്ങൾ വരണം, നമ്മളെ പള്ളിയിൽ വന്നാലേ ഇതൊക്കെ തരൂ. ഇത് അദ്ഉ ഇലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അദ്ഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഇവന് താല്പര്യം ഉണ്ടാകേണ്ടത്. ഇവൻ എന്റെ കൂടെ വരണമെന്നില്ല, ഇവൻ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന തൗഹീദിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗത്തിൽ ഇവൻ ഉണ്ടായാൽ എനിക്ക് തൃപ്തിയായിരിക്കണം. അതല്ല എങ്കിൽ എന്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇവൻ എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണം. ഇതെല്ലാം വിളിക്കുന്നവന് ഹൃദയത്തിന് എന്തോ പ്രയാസം, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ സ്ഥാനം, ചില ആളുകൾക്ക് എങ്ങനെയാണ്, അവർക്ക് സ്ഥാനം കൊടുത്താൽ മാത്രമേ ദാവത്തിനൊക്കെ അവർ ചുക്കാൻ പിടിച്ചിറങ്ങുകയുള്ളൂ. സ്ഥാനമില്ലെങ്കിലും പിന്നെ ഒന്നിനുമില്ല, ഞാൻ ദാവത്തിനുമില്ല, പ്രസംഗത്തിനുമില്ല. എനിക്കെന്തെങ്കിലും സ്ഥാനം തന്നെ ഞാൻ എല്ലായിടത്തും വന്ന് ആ കാര്യങ്ങൾ സംസാരിക്കാം, ആളുകളെ ക്ഷണിക്കാം. പക്ഷെ സ്ഥാനം കൊടുത്തിട്ടില്ലായെങ്കിൽ കുഴപ്പം, അതിന് പിന്നീട് അവന് ഇതിനുള്ള ആവേശമില്ല, ഉത്സാഹമില്ല. അത് അറിയിക്കുന്നത് എന്താണ്? സ്വന്തത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് അത് അറിയിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രസിദ്ധി ആളുകൾ തന്നെ അറിയണം, അറിയപ്പെടണം എന്ന ചിന്തയുള്ളവൻ കൽബുൻ സലീമായവനല്ല. കൽബുൻ സലീമായവൻ അവൻ ഹൃദയത്തിൽ പൂർണ്ണമായി ഇത് മുഖേനവൻ അള്ളാഹുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മുഖേന എനിക്ക് അള്ളാഹു എന്നുള്ള പ്രതിഫലം ലഭിക്കും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നീ മുഖേന ഒരാൾ ഹിദായത്തിലായാൽ നിനക്ക് വലിയ ചുവന്നൊട്ടങ്ങൾ കിട്ടുന്നതിനേക്കാളും വലിയ ഹൈറായിട്ടുള്ള കാര്യമാണത്. ഒരാൾ നിന്റെ മുഖേന ഹിദായത്തായി, കാരണം പിന്നീട് അവൻ ആ ഹിദായത്തിലായി അവൻ ചെയ്യുന്ന നന്മകളിലെല്ലാം ഒരു ഓഹരി നമുക്ക് ഉണ്ടാകും. അള്ളാഹു എന്നുള്ള പ്രതിഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇവൻ ഇസ്ലാമിലേക്ക് വന്നു, പിന്നെ ഇവൻ അമലുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിസ്കരിക്കാതെ അവൻ പിന്നെ നമ്മൾ പറഞ്ഞു നിസ്കരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു എന്നുള്ള പ്രതിഫലം എനിക്കൊരു പുതിയൊരു അക്കൗണ്ട് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും, ആ ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒക്കെ ചിന്ത ഉണ്ടാവുക എന്ന് പറയുന്നത്, ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ അത് മുഖേന പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് കൽബുൻ സലീമിനെതിരാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, ഈ അഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. തൗഹീദ് ക്ഷണിക്കുന്ന ഒരു വ്യക്തി അവൻ അലീമായിരിക്കണം, അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവനായിരിക്കണം, അതുപോലെ തന്നെ റഹീമായിരിക്കണം, ആളുകൾ ക്ഷണിക്കുന്നവർ നല്ല കാരുണ്യത്തോടുകൂടി ആയിരിക്കണം, അതുപോലെ ഹക്കീമായിരിക്കണം. ഇൽമുണ്ടായാലും അത് എവിടെ എല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം അവതരിപ്പിക്കണം, ഏതെല്ലാം രീതികൾ അവലംബിക്കണം എന്നതിനെ കുറിച്ച് അറിയണം. അതുപോലെ കരീമായിരിക്കണം, അവന്റെ സമയവും അവന്റെ ആരോഗ്യവും അവന്റെ സമ്പത്തുമെല്ലാം ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായ ഔദാര്യവാനായിരിക്കണം. അതുപോലെ തന്നെ അവൻ ഇവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ കാര്യത്തിൽ സലീമായിരിക്കണം, കൽബ് സലീമായിരിക്കണം, അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ആളുകളിലേക്ക് ക്ഷണിക്കാൻ പറ്റുകയില്ല. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണത്തിൽപ്പെട്ടതാണ് ഒരാൾ ഹിദായത്തിനാകുന്നത് എന്നിലൂടെ ആയാലും ശരി, വേറൊരാളിലൂടെ ആയാലും ശരി, അവൻ സന്തോഷിക്കും. അങ്ങനെയുള്ളവൻ, ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് എത്തുന്നത് ആര് ക്ഷണിച്ചാലും അവൻ സന്തോഷം ഉണ്ടാവും. ആര് ക്ഷണിച്ചിട്ടാലും ഒരു കൗമ മാറുന്നതായാൽ അവൻ സന്തോഷം വരും. ശിർക്കിലുള്ള ഒരാളുകൾ തൗഹീദിലേക്ക് വന്നു, ഇന്ന് ആൾ സംസാരിച്ചിട്ടാണ്, അൽഹംദുലില്ലാഹ്, അവൻ സന്തോഷം. എന്നാൽ ഞാൻ സംസാരിച്ചിട്ട് ആളുകൾ മാറുന്നത് മാത്രമേ ഒരു താല്പര്യമുള്ളൂ, വേറെ ആളുകൾ സംസാരിച്ചിട്ട് മാറുന്ന താല്പര്യമില്ലെങ്കിൽ അതുകൊണ്ട് അവന്റെ ഹൃദയത്തിന്റെ ലക്ഷ്യം എന്താണ്? ആളുകളൊക്കെ പറയണം, അയാളുടെ സംസാരം കൊണ്ട് കുറെ ആളുകൾ മാറി. ഇത് യഥാർത്ഥത്തിൽ ഇഖ്ലാസുള്ള ഒരാളുടെ നീയത്ത് അങ്ങനെ ആകാൻ പാടില്ല. ഇഖ്ലാസുള്ള ഒരാൾ നീയത്ത് ആര് ക്ഷണിച്ചിട്ടാകട്ടെ, ആളുകൾ വലാലത്തിൽ നിന്നും ഹിദായത്തിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാഹ്, ആര് സംസാരിച്ചിട്ടും അവൻ വരട്ടെ, ഞാൻ തന്നെ സംസാരിക്കണമെന്നില്ല, എനിക്കൊരു അവസരമാണ്, ആളുകൾ അതുപോലെ സംസാരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള ചിന്ത അവൻ ഉണ്ടാകണം. അങ്ങനെ ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ തൗഹീദിന് വേണ്ടി മനസ്സിലാക്കണം. അതോടുകൂടി തന്നെ വളരെ ഖേദകരമായ കാര്യമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട തൗഹീദിലുള്ള ആളുകൾ, സുന്നത്തിലുള്ള ആളുകൾ സഹാബത്തിന്റെ മൻഹജ് തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഖേദകരമായ അനൈക്യങ്ങൾ. തൗഹീദിലേക്ക് ഒരുമിച്ച് ക്ഷണിക്കേണ്ട, തൗഹീദ് ഒന്നാമത്തെ ലക്ഷ്യമായി കാണേണ്ട ആളുകൾ നിസാരമായ പല പ്രശ്നങ്ങൾക്കും വേണ്ടി തമ്മിൽ തെറ്റി നിൽക്കുക എന്നുള്ളത് വലിയ അപകടം പിടിച്ച ഈ കാലഘട്ടത്തിലുള്ള വലിയ കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മുൻകാലത്ത് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അത് രൂപത്തിലാണ് തൗഹീദുള്ള ആളുകൾ തമ്മിൽ കണ്ടാൽ പരസ്പരം കാഫിറുകളെ കാണുന്നത് പോലെയാണ്. കണ്ടാ സലാം പറയാത്ത ആളുകൾ തൗഹീദും കണ്ടാ സലാം പറയുകയില്ല, തൗഹീദ് കൊണ്ട് കണ്ടാൽ സലാം പറയുകയില്ല. എന്നാൽ ഇവൻ പറയുന്ന ഏതെങ്കിലും രൂപത്തിൽ ബിദ്അത്തിൽ ഏർപ്പെട്ടവനാണ്, അതുമല്ല. തൗഹീദുമുണ്ട് സുന്നത്തുമുണ്ട്, രണ്ടുപേരും പറയുന്നത് മൻഹജിസ് സലഫാണ്. സഹാബത്തിന്റെ മാർഗം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. പിന്നെ ഇവന്റെ പ്രശ്നം എന്താ? ഇവൻ ദീൻ മനസ്സിലാക്കുന്നത് ഒരു വിഭാഗത്ത് ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ്, മറ്റേ ആളുകൾ അതനുസരിച്ചിട്ടല്ല. അവരോട് കടുത്ത വെറുപ്പ്, ഇത് വലിയ അപകടമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഐക്യമുണ്ടാകേണ്ട ഈ കാലഘട്ടത്തിൽ തൗഹീദിന്റെ ആളുകൾ തന്നെ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ, അനാവശ്യമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപകടം പിടിച്ച പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ട് അനൈക്യമുണ്ടാകുന്ന അവസ്ഥ. ഇത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തൗഹീദിന്റെ ആളുകൾ, സുന്നത്തിന്റെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നതിന് കാരണം ഒന്ന്, ഒന്നാമതായി അവർ ഇഖ്തിലാഫിലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാകേണ്ടതാണോ അല്ലേ എന്നവർക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു വിഷയമേ അല്ല, വിശാലമായി അഭിപ്രായം സ്വീകരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മസാലയായിരിക്കും, അതിന്റെ പേരിൽ തെറ്റുക. ഇത് അഭിപ്രായ വ്യത്യാസത്തിന് യാതൊരു വകുപ്പും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും, എന്നിട്ടും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പരസ്പരം അതിന്റെ പേരിൽ തെറ്റുന്ന അവസ്ഥ. രണ്ടാമത് കൈഫിയത്ത് തആമുൽ മഅൽ മുഖാലിഫ്, ഒരാളെതിരാണ്, അഭിപ്രായ വ്യത്യാസത്തിനാണ്, ഉറച്ചു ശരിയാണ് അവന്റെ അഭിപ്രായം തെറ്റാണ്, പക്ഷെ അവനോട് എങ്ങനെ പെരുമാറണം എന്ന് ഇവൻ അറിയില്ല. അഭിപ്രായ വ്യത്യാസത്തിലായ തന്റെ ഒരു മുസ്ലിം സഹോദരനോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ അറിയുകയില്ല. എല്ലാവരോടും ഒരേ രൂപത്തിലാണ് അവൻ പെരുമാറുന്നത്. ഒരു ഷിർക്കിയായ, ഷിർക്കിലേർപ്പെട്ട ഒരു മുദ്ദതിയെ പോലെ, ബിദഅത്തുകാരനെ പോലെ തന്നെയാണ് ഷിർക്കില്ലാതെ ബിദഅത്തുകാരനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഇനി ഏതെങ്കിലും രൂപത്തിൽ ചെറിയൊരു ഫിഖഹിയായ മസ്അലത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവനോടും ഒരു ബിദഅത്തുകാരനെ പോലെയാണ് അവൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ എങ്ങനെയാണ്, ആ മസ്അലയുടെ വലിപ്പം എന്താണ്, ആ മസ്അലയെ ഏതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം, ഇങ്ങനെ എന്നോടെതിരായ അഭിപ്രായക്കാരനോട് ഏത് രൂപത്തിൽ അവനോട് സംസാരിക്കണം, അവന് മറുപടി പറയണം എന്നൊന്നും ഇവർക്ക് അറിയാത്ത അവസ്ഥ, കാലഘട്ടത്തെ കുറിച്ച് തിരിച്ചറിയാത്ത അവസ്ഥ. ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള, സുന്നത്തിന്റെ ആളുകൾ ഇസ്സത്തുള്ള സമയത്ത് മുഖാലിഫീങ്ങളോട് ഏതെങ്കിലും രൂപത്തിൽ ചെറിയ വിദഗ്ധകൾ വന്നു കഴിഞ്ഞാൽ അവരെ ഹജർ ചെയ്യുക എന്നുള്ളത് കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. ഇസ്ലാമിന് യാതൊരു ഇസ്സത്തും ഇല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്കും നീ സുന്നത്തിന്റെ പുറത്താണ്, നിന്നെ കണ്ടാൽ ഞാൻ മിണ്ടുകയില്ല. അതിന് തെളിവായിട്ട് ഇന്നാൽ ഇന്ന അസറുകളുണ്ട്, ഇന്നാൽ ഇന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മൊത്തമായ തെളിവുകൾ കൃത്യമായി മനസ്സിലാക്കാതിരിക്കലാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കുകയും മറ്റേ ഭാഗം അത് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഹദീസും സഹാബത്തിന്റെ അസറുകളുമെല്ലാം തന്നെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കേണ്ടത്, സഹാബത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ രണ്ട് വശങ്ങൾ ഏതാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ അത് ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് തൗഹീദുള്ള ആളുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പെരുമാറുന്ന രൂപത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തൗഹീദിന്റെ ദാവത്ത് അത് നന്നാക്കണമെങ്കിൽ ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒരേ മൻഹജിലുള്ള, തൗഹീദിലുള്ള, സുന്നത്തിലുള്ള, സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്ക് തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ഒന്ന് പുനഃപരിശോധിക്കണം. ഇത് ഇഖ്തിലാഫ് ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ എന്ത് നിലപാട് ഇയാളോട് എടുക്കണം, ഒരു ശത്രുവിനെ കാണുന്നത് പോലെ നിലപാടെടുക്കണം, അതല്ല ഈ രൂപത്തിൽ എന്തെങ്കിലും രൂപത്തിൽ നല്ല രൂപത്തിൽ ഒരു സ്നേഹ സംവാദങ്ങൾ മാത്രം മതിയോ എന്നതൊക്കെ കൃത്യമായി അവർ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തൗഹീദ് ദാവത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതിലെല്ലാം മനസ്സിലാക്കി നല്ല ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ദാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി
പരിശ്രമിക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ അധ്യായം നമ്മൾ ആരംഭിച്ചിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ അധ്യായം ആരംഭിക്കാം. അതിന്റെ ആമുഖമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.